പേജ് 138. പാരാവാരം, ഖുരാനടകൾ, പൈതാഹങ്ങൾ, രോഗാധികീടികൾ, മൃത്യുവസുഖമുമാണ് മർത്യലോകം. എന്നിട്ടും ശ്രേയസ്സിന് ആവശ്യമായത് മാത്രം ചെയ്യാൻ മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല, വിനാശകരമായത് ചെയ്യാതിരിക്കുന്നില്ല, വന്നുകൂടുന്ന വ്യസനങ്ങളേറെയും സ്വയംകൃതമെന്ന് തിരിച്ചറിയുന്നില്ല. ഇതാ നിറകുടം താഴ്ന്നു പോകും പോലെ നിഷ്ഫലമായി ഒരു സൂര്യഗോളം കടലിൽ താണുപോകുന്നു. അതിഗോള തമസ് പൊങ്ങി വരുന്നു. വേദനയുടെ തീഗോളം വിഴുങ്ങിയവനാണ് ഞാൻ. പടിഞ്ഞാറോട്ടുന്തി നിൽക്കുന്ന കൂർത്തൊരു പാറയുടെ മുമ്പിൽ ചിന്താഭാരത്താൽ ശിരസ് താങ്ങി മാരുതിയിരുന്നു. വൃദ്ധനായ താരൻ തന്റെ പേരക്കുട്ടിയോടൊപ്പം മരണം വരിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് വ്യസനിച്ച് അവിടെ നിന്ന് ഓടിപ്പോന്നതാണ് അയാൾ. ഒമ്പതൻ എല്ലാവർക്കും വാത്സല്യഭാജനം തന്നെ. ശാസിച്ചു നോക്കി, ഖണ്ഡിച്ചു നോക്കി. പുള്ളുകരഞ്ഞു മറിഞ്ഞവൻ എങ്ങനെ തിരുമയോടെ കാര്യങ്ങൾ കാണും? എത്രകാലം കഴിഞ്ഞാൽ അവനെ നിർവഹിക്ക് നയിക്കാനാകും? കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം കുട്ടികൾക്ക് കുറവായിരിക്കും. താരനോ അരതെന്ന് അപേക്ഷിച്ചവനോട് അനുകൂലമായോ പ്രതികൂലമായോ ഒരു വാക്കും വാലിയുടെ മഹാനായ ആ മന്ത്രി ഉയരാടിയില്ല. മരണശയനം നടത്തുന്ന അംഗദനെ കുറച്ചു നേരം നോക്കി അയാൾ നിന്നു. നിസ്സംഗനായി കണ്ണടച്ച് നീണ്ടു നീർന്ന് കിടക്കുകയാണവൻ. കൈകൾ മാറത്ത് കെട്ടിയിരിക്കുന്നു. തിരകൾ അവന്റെ മേൽ കയറി ഇറങ്ങുന്നുണ്ട്. ഓളത്തിൽപ്പെട്ട ചെറുനോക്ക് പോലെ അപ്പോൾ അവന്റെ ദേഹമൊലയുന്നുണ്ട്. ദുർബലമായി വിറയ്ക്കുന്ന തന്റെ ഈ രണ്ട് കൈകളിൽ കിടത്തിയാണ് അവനെ നീന്തൽ പഠിപ്പിച്ചത്. നീന്തി നീന്തി പുഴയുടെ അക്കരെ ചെന്ന് നിന്നിട്ട് അവൻ കൂവി വിളിക്കും, മുത്തച്ഛ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. കാട് മുഴുവൻ ആ കിൽക്കൊഞ്ചിൽ ആയിരം വട്ടം പ്രതിധ്വനിക്കും. കടൽക്കാറ്റ് ആ വൃദ്ധന്റെ നരച്ച മുടിയെ ഇളക്കി മറിച്ചു. താടിരോമങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണീരോ വിറയ്ക്കുന്ന ചുണ്ടുകളോ മറച്ചു പിടിക്കാൻ ആ വീരനെ കൊണ്ടാവില്ല. ക്ഷമിക്കൂ. എല്ലാവരോടും താരൻ കൈകോപ്പി. പിന്നെ എല്ലാവരെയും എന്നേക്കുമായി വെടിയുന്നത് പോലെ ശാന്തമായി മെഴികളടച്ച് അംഗദന്റെ അടുത്ത് അവനെ തൊട്ടുകൊണ്ട് നീണ്ടു നിവർന്നു കിടന്നു. അയ്യോ എന്ന് നിലവിളിയാൽ അപ്പോൾ കടൽ ഇളകാതായി, കാറ്റ് വീശാതായി, പറവകൾ നിശ്ചലമായി. പലരും മണൽവായി തലയിലിട്ട് വ്യസനം താങ്ങാനാവാതെ നിലവിളിച്ചു. അംഗദനോടൊപ്പം മരിക്കാൻ തീർച്ചപ്പെടുത്തിയവരുടെ ഊഴമായിരുന്നു പിന്നീട്. ഓരോരുത്തരായി ഒരു വലിയ സൈന്യം മുഴുവനുമില്ല ഈ കടൽ കരയിൽ ഇപ്പോൾ മാനരിയുടെ കണ്മുന്നിൽ ക്ഷയിക്കുന്നു. ഇതിന്റെ പരാജയമാണ്. സീത കലപ്പ കയ്യിലെടുക്കുന്ന കർഷകന് മാത്രം കിട്ടുന്ന പാരിതോഷികമാണ്. ഞാനാകട്ടെ അവളെ തേടി നടന്ന വഴികളിലെല്ലാം ഒരു തികഞ്ഞ യോദ്ധാവായിരുന്നു. ധ്യാനിച്ചത് മുഴുവൻ ശത്രുവിനെയുമാണ്. അതുകൊണ്ട് തന്നെ രക്തത്തെയാണ്. വിത്തിനുള്ളിൽ ചെറു ചെടിയെന്ന പോലെ സീത ഉറങ്ങുന്ന ചിരപരിചിതമായ ഇടം ഞാൻ കണ്ടെത്തിയില്ല. ചിരിച്ചു ചെന്ന് രാമനെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ചിന്തയാണ് എന്നെ ഏറെ അലട്ടുക. ഇലയുടെ കൂർത്തു തുമ്പിൽ നിന്ന് വീഴാൻ ഇറ്റു നിൽക്കുന്ന വെള്ളത്തുള്ളിയെന്ന പോലെ, അതിൽ തട്ടിച്ചിതറുന്ന സൂര്യകിരണങ്ങളെ എന്ന പോലെ, വെള്ളം കുടിച്ച് ചീർത്ത് തോൽ പൊട്ടിയ വിത്തിനെയെന്ന പോലെ ഞാൻ സീതയെ ധ്യാനിച്ചിട്ടില്ല. ഏറെ സ്നേഹിക്കുന്ന രാമന് പ്രിയം ചെയ്യാൻ എന്നെ കൊണ്ടായില്ല. എന്നോട് പറഞ്ഞു തന്ന പ്രപഞ്ച തത്വങ്ങളെ വേണ്ടതുപോലെ മൗനം മനനം ചെയ്തിട്ടില്ല. അറിവും ഞാനും തമ്മിൽ ഇപ്പോഴുള്ള അകലം എന്നെ ഭയപ്പെടുത്തുന്നു. തന്റെ മേൽ കനത്തൊരു നീൽ പതിക്കുന്നുണ്ടെന്ന് തോന്നി മാരുതി തലയുയർത്തി നോക്കി. ഇടിമുഴക്കം പോലെ ചിറകട ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പറന്നു വീഴുന്ന ആയിരക്കണക്കിന് കൂറ്റൻ കഴുകുകളെ മാരുതി കണ്ടു. ഭീകരമായിരുന്നു ആ കാഴ്ച. ഇരകളെന്നു കരുതി ഉപവാസം അനുഷ്ഠിക്കുന്നവരുടെ മേൽ പറന്നു വീഴാനുള്ള വരവാണ്. ശവന്തീനികൾ കണ്ണു പൊത്തിക്കോളൂ, ശവന്തീനികളാണ്. ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഉച്ചത്തിൽ നിലവിളിച്ചു. പർവ്വതങ്ങളിൽ നിന്നുള്ള അവയുടെ നിലയ്ക്കാത്ത വരവ് കണ്ട് അവർ പേടിച്ചു വിളറി. ഭൂമിയെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് അവയുടെ ഇടതൂർന്ന നിഴൽ അവരുടെ മേൽ വീണു. മാരുതി കുപിതനായി ഉറക്കി അലറിക്കൊണ്ട് അയാൾ ആ പാറമുനമ്പിൽ നിന്ന് താഴേക്ക് ചാടി. കയ്യിൽ കിട്ടിയതെല്ലാം കല്ലും മരച്ചെല്ലയും കഴുകുകൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ വായു വേഗത്തിൽ ആ കടൽക്കരയിലൂടെ പാഞ്ഞു. മൈന്ദനും ജീവിതനും ജാമ്പവാനുമെല്ലാം കല്ലെറിഞ്ഞും മരച്ചില വീശിയും ഉച്ചത്തിൽ അലറിയും കഴുകുകളെ തിരത്തിക്കൊണ്ടിരുന്നു. പറന്നകുന്നുവെങ്കിലും പാറക്കൂട്ടങ്ങളിലും കുത്തിച്ചെടികളിലും ഇരുട്ടിന്റെ ശീലകഷ്ണങ്ങൾ പോലെ പറ്റിപ്പിടിച്ച് കഴുകുകൾ ക്ഷമയോടെ കാത്തിരുന്നു. നമ്മൾ ചാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവ, ആരോ പറഞ്ഞു. കണ്ണടയ്ക്കുമ്പോഴൊക്കെ നെഞ്ചിൻകൂടിന്മേൽ ഒരു കഴുകൻ വന്നിരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരുന്നു. താഴ്ന്ന ഒച്ചയിൽ ഒരുത്തൻ അടുത്തു കിടക്കുന്നവനോട് പറഞ്ഞു. കത്തിച്ചൊലിച്ച പകൽ അവനിൽ നിന്ന് ഒരുപാട് നീരുത്തി കുടിച്ചതിനാൽ ചുണ്ടും നാവും തൊണ്ടയും വരണ്ട് ശബ്ദം പുറത്തെത്താൻ വിഷമിച്ചു. മതിഭ്രമം. കൂട്ടുകാരൻ കഴുകുകളെ നോക്കാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. പേടി മൂലം അയാൾ തമിഴ്നാട് കിടന്നത് അതൊക്കെ ഒരു മതിഭ്രമമാണ്. അയാൾ തുറവെടുത്തു. നമ്മൾ ധീരന്മാരോ ത്യാഗികളോ? വേറൊരാൾ ചോദിച്ചു. കഴുകന്റെ കൂർത്ത കുക്കുകളിൽ കണ്ണുറപ്പിച്ചുകൊണ്ടാണ് ചോദ്യം. ആരെങ്കിലും ആവട്ടെ, ആവതുള്ളവൻ കഴിയും കാലം ഇളക്കി ആ ശവം വീണികളെ ഓടിക്കെ. ജീവന്റെ ലക്ഷണം കാട്ടിയാൽ അവ അടുത്തു വരില്ല. അതെ അതെ, ബോധക്ഷയം വരെ ഇളകുക. മന്ന, നീ എതുക്കെന്നെ ചെയ്തായി? പെട്ടെന്ന് അർത്ഥിച്ചതിൽ വാലികത പാടിക്കൊണ്ട് തേവാളത്തുകാർ കഴിവുകളെ ഓടിക്കാൻ നോക്കി. ഒരാൾ പാടി, മറ്റുള്ളവർ ഏറ്റുപാടി. പാട്ട് കടൽക്കരയിലുടനീളം തീ പോലെ പടർന്നു. മന്ന, നീ എതുക്കെന്നെ ചെയ്തായി? മണ്ണാശ്രയ പെണ്ണാശ്രയ മറന്തേൻ, നാനും മകനാശ്രയ മകനാശ്രയ മറന്തേൻ, കണ്ണാന പടയാണ്ടിരുന്നേൻ, ഇപ്പോൾ കാട്ടിലെ കാലിന് കൈവിട്ടായി മാലെ. മന്ന, നീ എതുക്കെന്നെ ചെയ്തായി? കയ്യിൽ കിട്ടിയ കക്കയും കല്ലും ശംഖുകളും കൂട്ടിത്തല്ലി താളമിട്ടുകൊണ്ട് അപ്പപ്പോൾ കെട്ടിച്ചമച്ച് പാടി വീരവാലി കഥ നിശത്തിനും ഭരണത്തിനും ഭയത്തിനും നീതി ആഹ്ലാദത്തിനും മധുരം വിതറിക്കൊണ്ടിരുന്നു. മഴയും പുഴയും വിളഭൂമിയും ഫലവൃക്ഷങ്ങളും തണലും കൃഷിയും കൊയ്ത്തും ഉത്സവങ്ങളുമുള്ള സ്വന്തം നാടിനെ പറ്റി അവർ തൊണ്ട വറ്റുവോളം പാടി. സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കിഷ്കിന്നത്തിൽ നിന്ന് ഇവിടെ മൃത്യുവിന്റെ കാലത്ത് കാതോർത്ത് അക്ഷമരായി കാത്തിരിക്കുന്ന ശവന്തീനി പക്ഷികളുടെ ക്രൂരനോട്ടത്തിന് കീഴിൽ നിരന്നു കിടക്കാറായി വരെ. ആരുടെ കുറ്റം കൊണ്ട് അതിൽ തങ്ങൾക്കുള്ള പങ്കെന്ത് എന്ന ചോദ്യങ്ങൾ പാട്ടിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ പലരും നിശബ്ദരായി. പാട്ടും മെല്ലെ കെട്ടടങ്ങി. പലരും കരയുകയാണെന്ന് തൊട്ടടുത്ത് കിടക്കുന്നവർ തിരിച്ചറിഞ്ഞു. വിഷാദം പുക പോലെ പടർന്ന് തങ്ങളെ മൂടുന്നത് അവർ കണ്ടു. പിന്നെ പാടിയത് മുഴുവൻ കടലായിരുന്നു. കുഞ്ഞെ, ദുർബലമെങ്കിലും സ്നേഹാർദ്രമായ വിളിയോടെ ഒരു തണുത്ത കരം അപ്പോൾ അംഗദനെ സ്പർശിച്ചു. അവൻ തലയുയർത്തി നോക്കി. രോഗിയും വികലാംഗയുമായ ഒരാൾ, മുത്തച്ഛനേക്കാൾ വൃദ്ധൻ, പക്ഷേ തളർന്നതിനാൽ ഇടിഞ്ഞുതാണ തോളുകളോടെ ഒരു വശത്തേക്ക് കോടിപ്പോയ മുഖത്തോടെ അവനോട് ചേർന്നിരുന്ന് കിടക്കുന്നു. കഴുത്തിലെ അലങ്കാരങ്ങളിലും ഉടുത്ത വസ്ത്രത്തിലും നിന്ന് ഗ്രന്ഥം കൊടിയ അടയാളമായ വംശക്കാരനാണായാളെന്ന് തോന്നിച്ചു. ആരാണ് താങ്കൾ? അംഗദൻ ചോദിച്ചു. എനിക്കെന്തെങ്കിലും ഭക്ഷണം തരുന്നു. തുടർന്ന് ഒന്നും പറയാൻ ശേഷിയില്ലാതെ അയാൾ അവിടെ കിടന്ന് കിടച്ചു. കണ്ണിൽ നിന്ന് ഭാരമുറിയാതെ കണ്ണീരൊഴുകി. ആ നിരാഹാരികൾ നടുങ്ങി. വിശക്കുന്ന ഈ പാവത്തിന് അവർ എന്തു കൊടുക്കും? പകൽ മുഴുവൻ സൂര്യകിരണങ്ങളിൽ തിന്നും വായുവിനെ കുടിച്ചുമാണ് അവർ കഴിഞ്ഞുകൂടിയത്. രാത്രി ഉപജീവനത്തിന് ഇരുട്ടും കടൽക്കാറ്റും മാത്രം. ജാമ്പവാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കാവത്തിന്റെ കഷ്ണമുണ്ട്. നിരങ്ങിയാണ് വൃദ്ധ വംശക്കാരൻ നീങ്ങിയത്. എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ അയാളെ കൊണ്ടാവില്ല. ചലനശേഷിയേറ്റ് നിസ്സഹായനായി ആഹാരവും വെള്ളവും ഇല്ലാതെ എത്രയോ ദിവസമായി ഞാൻ ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുകയാണ്. ആരും അറിഞ്ഞു കാണില്ല. പർവ്വത മുകളിൽ വസിക്കുന്ന ഞാൻ ഇന്ന് താഴെ കടൽക്കരയിലെ ആ ഈ പാറക്കൂട്ടങ്ങളിൽ കിടക്കുമെന്ന് ആർ ഊഹിക്കും? നിങ്ങളുടെ പാട്ട് അതാണ് എന്നെ കിടന്നു കിടപ്പിൽ നിന്ന് ഇളകാൻ പ്രേരിപ്പിച്ചത്. എനിക്കും നിങ്ങൾക്കുമിടയിൽ അദൃശ്യമായ ഒരു പാലം വലിച്ചു കെട്ടിയ ആ പാട്ട് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്നു തന്നെ എന്റെ ജീവനൊടുങ്ങുമായിരുന്നു. താങ്കൾ ആരെന്ന് പറഞ്ഞില്ല, ജാമ്പവാൻ ഓർമ്മിപ്പിച്ചു. അയാൾ കുറച്ചുനേരം മൗനമായിരുന്നു. എന്തോ വലിയ സങ്കടം അയാളെ അലട്ടുന്നുണ്ടായിരുന്നു. ശാരീരികമായ അവശതകളെക്കാളേറെ അയാളെ ഒലച്ചിരുന്നത് അതാണെന്നും വ്യക്തമായിരുന്നു. നെടുവീർപ്പിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ വാനോളം പാടിപ്പുഴകെത്തിയ ജഡായുവിന്റെ സഹോദരൻ സബാദിയാണ് ഞാൻ. അനേകം കാലമായി ഞാൻ അവനെ തേടുകയായിരുന്നു. നിർഭാഗ്യകരമായ ഈ സായാഹ്നം അവന്റെ മരണ വാർത്ത എനിക്ക് തന്നു. ആ പാറക്കൂട്ടങ്ങളിൽ കിടന്നുകൊണ്ട് ഏറെ നാളം ഞാൻ കരഞ്ഞു. അവൻ എനിക്ക് അതിലേറെ പ്രിയപ്പെട്ട കുഞ്ഞനുജനായിരുന്നു. പർവ്വതത്തിന്റെ തുഞ്ചാം തുഞ്ചത്ത് വെച്ച് ഒരു സൂര്യാഘാതം ഞങ്ങളെ വേർപ്പെടുത്തി. ചുറ്റും നിന്ന മരങ്ങൾ വെന്ത് വെണ്ണീറായിപ്പോയ ആ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ എന്റെ ദേഹം കൊണ്ട് അവനെ പുതിഞ്ഞുപിടിച്ചത് ഓർക്കുന്നുണ്ട്. ബോധം കെട്ട് താഴേക്ക് വീഴുന്നതും എന്റെ വിരലുകളിൽ അതിശക്തമായി ഉറസിക്കൊണ്ട് അവന്റെ വിരലുകൾ വേറിട്ടു പോകുന്നതും ഓർമ്മയുണ്ട്. പിന്നീട് ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. നിങ്ങളാണ് എനിക്ക് അവന്റെ വിവരം തന്നത്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചു, ദയാപൂർവം എന്നോട് സംസാരിച്ചു. പ്രിയ മിത്രങ്ങളെ, ഒരു സഹായം കൂടി എനിക്ക് ചെയ്തു തരിക. എന്റെ സഹോദരന്റെ മരണാനന്തര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി ഈ കടൽവെള്ളത്തിലിറങ്ങാൻ എന്നെ സഹായിക്കുക. സബാദിയുടെ സഹോദരൻ ജഡായു സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ണാലെ കണ്ടവൻ. അത് പറയാൻ വേണ്ടി മാത്രം രാമലക്ഷ്മണൻ വരുവോളം ആസന്ന മരണമായി കിടന്നവൻ ഇപ്പോഴിതാ അയാളുടെ സഹോദരൻ സബാദിയും ആ സാക്ഷ്യത്തിന്റെ തുടർച്ചയായിരിക്കുന്നു. സബാദി പറഞ്ഞു, ഞാൻ അവളെ കണ്ടു. അവൾ തന്നെയാണ് സീത. പർവ്വത ശിഖരത്തിൽ സൂര്യകാന്തി പോലെ കൂറ്റനായ രാവണന്റെ കൈപ്പിടിയിൽ കിടന്ന് പിടയുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടു. അവളുടെ നിലവിളി ഞാൻ കേട്ടു. അത് രാമ രാമ എന്ന് തന്നെയായിരുന്നു. സംശയമില്ല, എന്റെ സഹോദരൻ കണ്ട കാഴ്ചയുടെ തുടർച്ചയാണിത്. ഇവിടെ നിന്ന് തെക്കോട്ട് കടൽ നടുവിലെ ലങ്കയിലേക്ക് തന്നെയാണ് അവൻ പോയത്. എന്റെ മകൻ സുഭാഷിനും ഇതേ കാഴ്ച കാണുകയുണ്ടായി. ഞങ്ങൾക്ക് തടുക്കാവുന്ന ശക്തിയും രൂപവുമല്ല രാവണന്, അതിക്രൂരനാണവൻ, അതിക്രൂരനുമാണവൻ. രാമനോടുള്ള പ്രതികാരം കൊണ്ട് കൂടുതൽ ക്രൂരമായിരുന്നു അവന്റെ ഭാവം. യാതൊരു അലിവുമില്ലാതെ വലിച്ചെഴിച്ചുകൊണ്ടാണ് അവൻ ആ പെൺകിടാവിനെ കൊണ്ടുപോയത്. ലങ്കയിലെത്താനുള്ള മാർഗവും പർവ്വത മുഗൾവാസിയായ സബാദി അവർക്ക് പറഞ്ഞു കൊടുത്തു. എത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാൻ പഠിച്ചതാണ് വൃദ്ധന്മാർ. മാംസാഹാരികളായ അവർക്ക് ഇരയുടെ ചലനം സൂക്ഷ്മമായി പിടിച്ചെടുക്കാൻ കുട്ടിക്കാലത്തെ കണ്ണുകളെ ശക്തിപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പർവ്വത മുകളിൽ വസിച്ചുകൊണ്ട് കടലിൽ ഒഴുകി നടക്കുന്നൊരു സ്വർണ തലക പോലെ അവർ ലങ്കയെ കണ്ടിട്ടുണ്ട്. പ്രഭാത കിരണങ്ങളേറ്റ് അത് വെട്ടിത്തിളങ്ങും. കട്ടുച്ചയ്ക്ക് കണ്ണുമഞ്ഞളിപ്പിക്കുന്ന വെള്ളയാകും. എങ്ങനെ തിളങ്ങാതിരിക്കും? അറിവുള്ള മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പൊന്നും വെള്ളിയും കൊണ്ടാണ് കുബേരൻ തന്റെ രാജധാനി പണിതുയർത്തിയത്. രാവണൻ അത് കൈക്കലാക്കി. ലോകത്തെ എല്ലാ ആഡംബരങ്ങളും അതിൽ കൊണ്ടു നിറച്ചു. ചുറ്റുമതിൽ, ഗോപുരങ്ങൾ, വാതിലുകൾ, നഗരകവാടങ്ങൾ, മേച്ചിലുകൾ എല്ലാം പൊന്നുകൊണ്ടുണ്ടാക്കി. എന്നാൽ അതിന്റെ 10 യോജന അരികെ കൂടി പോലും ഒരു ജീവജാന്തുവിന് കടന്നുപോയിക്കൂട. അത് ജലജന്തുവായാലും നൗകയായാലും ജീവരക്ഷയ്ക്കായി നീന്തുന്ന മനുഷ്യനായാലും അവന്റെ അന്ത്യം അപ്പോൾ ആ നിമിഷം ആ കടലിൽ വെച്ച് സംഭവിക്കും. തെക്കേ സമുദ്രത്തിൽ നിന്ന് 100 യോജന അകലെ ലങ്ക സ്ഥിതി ചെയ്യുന്നു. രാവണൻ കോട്ടയുടെ കണ്ണ് വെട്ടിച്ച് അകത്തു കയറി പറ്റിയാൽ തീർച്ചയാണ് സീതയെ അവിടെ കാണാം. തെക്കേ സമുദ്രക്കരയിൽ ഏതു ഭാഗത്തു നിന്ന് പുറപ്പെട്ടാലാണ് അതിവേഗം നീന്തി ലങ്കയിലെത്താവുന്നതെന്നും കൂടി വിഹഗ വീക്ഷണക്കാരനായ സബാദി ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. ആർക്കാണ് അതിനുള്ള കഴിവ്? 100 യോജന നീന്തി കടക്കാൻ കഴിയുന്നത് ആർക്കാണ്? അവർക്കിടയിൽ അങ്ങനെയുള്ള ഒരാളെ മാത്രമേ യോഗ്യനായി കാണാനുള്ളൂ. അയാളാകട്ടെ അവരിൽ നിന്നെല്ലാം വിട്ടുമാറി ചിന്താധീനനായി മൗനയായിരിക്കുന്നു. സബാദി നൽകിയ പുതിയ പ്രതീക്ഷയിൽ പ്രായോഗവേശത്തിൽ നിന്ന് എല്ലാവരും പിന്മാറിയിട്ടും മാരുതിയുടെ വിഷാദം മാറിയില്ല. ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നവരാരും തന്നെ 100 യോജന നീന്തി ലങ്കയിലെത്തി അപകടം കൂടാതെ പുറത്തു കടന്ന് 100 യോജന നീന്തി തിരിച്ചെത്താൻ കഴിയുന്നവരാണെന്ന് അവർക്കോ മറ്റുള്ളവർക്കോ വിശ്വാസം തോന്നിയില്ല. അതിന് കായിക ശക്തി മാത്രം പോരാ, ഗമനശക്തി മാത്രം പോരാ, തന്ത്രശക്തിയും മനഃശക്തിയും അർപ്പണശക്തിയും ഒക്കെ വേണം. അതെല്ലാം ഒത്തൊരുമിച്ചവൻ ഒരേ ഒരാളേ ഉള്ളൂ. ദൂരെ മാറി അസ്വസ്ഥനായിരിക്കുന്ന ആ മാരുതിയുടെ അടുക്കിലേക്ക് ജാമ്പുവാൻ ചെന്നു. താങ്കളല്ലാതെ വേറെ ആര്? താങ്കൾ എന്നിട്ടും ഇത്ര സ്വസ്ഥമായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ട്? ജാമ്പവാൻ ചോദിച്ചു. സ്വസ്ഥമായിട്ടാണെന്ന് ആര് പറഞ്ഞു? പുലരുന്നത് വരെ എന്നെ വെറുതെ ഇരിക്കാൻ അനുവദിക്കുക. 100 യോജന നീന്തുന്നതോ ലങ്കയിലെത്തുന്നതോ തിരിച്ചു വരുന്നതോ ഒന്നും എനിക്ക് പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ അക്കാലം ഞാൻ ഊറ്റെടുത്തു കഴിഞ്ഞു. ധൈര്യമായിരിക്കും. ആ രാത്രി ഉത്കണ്ഠകളുടെയും പ്രതീക്ഷകളുടെയും പ്രാർത്ഥനകളുടെയുമായിരുന്നു. അവരുടെയെല്ലാം ജീവന്റെ വില തന്നെയാണ് മാരുതിയുടെ സമുദ്ര ലംഘനത്തിനുള്ളത്. ആരും ഉറങ്ങിയില്ല. മാരുതിയുടെ കഴിവുകളെ പറ്റി ഓരോരുത്തരും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വെള്ളത്തിനു മീതി എത്ര നേരം വേണമെങ്കിലും പൊന്തിക്കിടക്കാനുള്ള മാരുതിയുടെ കഴിവ്, വെള്ളത്തിനടിയിലൂടെ ഊളിയിട്ട് ബഹുദൂരം പോകാനുള്ള കഴിവ്, ശ്വാസം നിയന്ത്രിച്ച് വെള്ളത്തിൽ നിന്ന് കുതിച്ചുപൊന്തി വായുവിലൂടെ പറന്ന് വെള്ളത്തിലേക്ക് കൂപ്പുകൂട്ടാനുള്ള കഴിവ്, കമിഴ്ന്നും മലർന്നും ചെരിഞ്ഞും നീന്താനുള്ള കഴിവ്, തെക്കേ സമുദ്രം മാരുതിക്ക് 100 യോജന വിസ്തീർണമുള്ള ഒരു കൊടിത്തൊട്ടി മാത്രമായിരിക്കും. തന്ത്രങ്ങൾ തന്നെയാണ് അയാൾ അതിസമർത്ഥനാണ്. പിടിക്കപ്പെടാതിരിക്കാൻ ഒരു തന്ത്രം, പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാൻ മറ്റൊരു തന്ത്രം. മന്ത്രവും മായവുമാണെങ്കിലോ ആ ഇന്ദ്രജാലക്കാരൻ പണ്ഡിതന് എളുപ്പവിദ്യകളാണ്. നിൻനിൽപ്പിൽ കാണാതാവുക, ആകാശം മുട്ടെ വലുതായി കാണിക്കുക, കടുകുമണിയോളം ചെറുതായി കാണിക്കുക. ഇരുട്ട് നീങ്ങിയില്ല. കിഴക്കുതിക്കിൽ മെല്ലെ ഒരു ചുവപ്പ് രാശി തെളിയാൻ തുടങ്ങുന്നതേയുള്ളൂ. ഉദയം കാത്ത് അവരെല്ലാവരും കടൽക്കരയിലിരുന്നു. സബാദി കാണിച്ചു കൊടുത്ത എളുപ്പമാർഗത്തിൽ കടലിലേക്ക് കുറെ ദൂരം നടന്നു പോകാൻ പറ്റിയ വിധത്തിൽ പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. മുന്നിൽ മാരുതി, തൊട്ടു പിന്നാലെ അംഗദൻ, ദ്വിതൻ, മൈദൻ, ജാമ്പവാൻ, നളൻ, നീലൻ, സുഹോത്രൻ, സുഭാഷ്വൻ, ശരദൻ, സുഷേണൻ, ഗവൻ, ഗവാക്ഷൻ, ഗവയൻ എല്ലാവരും മാരുതിയെ അനുഗമിച്ചു. തിരകൾ വന്ന് തലതെല്ലുന്ന പാറകളിൽ വഴുക്കലുണ്ടായിരുന്നു. അവയ്ക്ക് മീതിയുടെ നടത്തം സാഹസമായിരുന്നു. എന്നിട്ടും ആരും പിന്മടങ്ങിയില്ല. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുക. മാരുതി പറഞ്ഞു. പച്ചാടി അകലെ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്നു കണ്ട ഒരു പാറപ്പുറത്തേക്ക് അയാൾ ഓടിക്കയറി. തിരിഞ്ഞു നിന്ന് തന്റെ ഗുരുക്കന്മാരെയും അനുയായികളെയും സുഹൃത്തുക്കളെയും തൊഴുതു. ഉദയസൂര്യനെ കൈകൂപ്പി വന്നിട്ട് ഏതാനും നിമിഷം ധ്യാനനിമഗ്നനായി നിന്നു. പിന്നെ കടലിലേക്ക് തന്റെ സഹജമായ ശൈലിയിൽ ഒരു മീനെന്ന പോലെ അയാൾ കൂപ്പുകുത്തി. ഹാ എന്ന ഒരാന്തൽ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഒരേ സമയം ഉയർന്നു. തിരകളെ മുറിച്ചുകൊണ്ട് അതിവേഗത്തിൽ നീന്തിപ്പോകുന്ന മാരുതിയെ അവർ ഇമയാട്ടാതെ നോക്കി നിന്നു. ഉദയസൂര്യന്റെ സ്വർണമയമായ വെളിച്ചത്തിൽ അയാൾ മുതുകു തിളങ്ങുന്ന ഒരു ജലജന്തുവിനെ പോലെ തോന്നിച്ചു. നോക്കി നോക്കി നിൽക്കെ ചെറുതായി ചെറുതായി ദൂരേക്ക് അകലുന്ന അയാൾ തിളങ്ങുന്ന കടലിൽ ഏറ്റവും ഒടുവിൽ ഒരു കറുത്ത പൊട്ടുപോലെയായി. നിമിഷങ്ങൾ കൊണ്ട് അതും ഇല്ലാതായി. കടലും ചക്രവാളവും ഒന്നായി കിടക്കുന്ന നേരിരേഖയ്ക്കപ്പുറത്ത് അയാൾ മറഞ്ഞുപോയി. പിന്നെ പാരാവാരം മാത്രം, അനന്തമായ ആകാശം മാത്രം. കനത്ത മനസ്സോടെയാണ് അംഗദം തിരിച്ചു നടന്നത്. മാരുതി അമ്മാവൻ നോക്കി നിൽക്കി കൈവിട്ടുപോയതുപോലെ. എത്ര വലിയ അനിശ്ചിതത്വത്തിലേക്കാണ് നീന്തി ചെല്ലുന്നതെന്ന് ആർക്കറിയാം. ഒരു നിമിഷ നേരത്തേക്ക് ഇനിയൊരിക്കലും മാരുതി അമ്മാവൻ മടങ്ങി വന്നില്ലെങ്കിലോ എന്ന ചിന്ത അംഗദന്റെ ഉള്ളിൽ നടുക്കമുണ്ടാക്കി. അവരെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ വേറെയൊരു വിധത്തിൽ അങ്ങനെ ചിന്തിച്ചവരായിരുന്നു. ശക്തിയെല്ലാം ചോർന്നു പോയവരെ പോലെയാണ് അവർ കടലിൽ നിന്ന് മടങ്ങിയത്. വേദനിപ്പിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, ഉത്തരം മുട്ടിച്ചിട്ടുണ്ട്, അംഗദൻ ഓർത്തു. അപ്പോഴൊക്കെ ശാന്തഭാവം കൈവിടാതെ മാരുതി അമ്മാവൻ പറഞ്ഞു, അംഗദ ഏതിനും രണ്ടു വശങ്ങളുണ്ട്. ശാന്തമായി ചിന്തിച്ചു നോക്കൂ. എതിരഭിപ്രായത്തിലെ ശരികളും തെളിഞ്ഞു വരുന്നത് കാണാം.